മലീനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുക്ക മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി നരരെ
ജനം എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ കേൾക്കണമെന്നും രണ്ട് കാര്യങ്ങളും നമ്മൾ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ബൈബിൾ നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ദൈവവചനം എങ്ങനെ കേൾക്കണം എന്നുള്ളതിനെപ്പറ്റി യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമ. അതിൽ തന്നെ ഒരേ ദൈവവചനം, വിത്ത് എന്ന് പറയുന്ന ഒരേ ദൈവവചനം കേൾക്കുന്ന വ്യക്തികളുണ്ടാകുന്ന വിവിധമായിട്ടുള്ള റെസ്പോൺസ്, ഇല്ലെങ്കിൽ അതിന്റെ വിത്ത് വീഴുന്നതിന്റെ അതിന്റെ ഫലങ്ങൾ, ഇല്ലെങ്കിൽ അതിന്റെ പ്രതികരണം ആണ് കർത്താവ് പറയുന്നത്. ഞാനത് വായിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അത് വളരെ കൃത്യമാണ്. പ്രത്യേകിച്ച് ദൈവസഭകളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരേ ദൈവവചനം കേൾക്കുന്ന ഒരു സഭയിൽ തന്നെ, ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിൽ തന്നെ വിവിധ രീതിയിലുള്ള ഫലങ്ങൾ, ഇല്ലെങ്കിൽ റെസ്പോൺസുകൾ ഉണ്ടാകുന്നു. അതിന്റെ കാരണങ്ങൾ യേശു ക്രിസ്തു വിശദീകരിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഈ ഉപമകൾ പറഞ്ഞതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഉപമകളിൽ കൂടി സംസാരിച്ചതെന്നറിയാമോ? ഞാനിതിന് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് കർത്താവ് ഉപമകളിൽ കൂടി സംസാരിക്കുന്നത്? ഒരു കാരണം വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സത്യങ്ങൾ, വളരെ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഉപമകൾ കൂടി പറഞ്ഞതിന്റെ ഒരു കാരണം അല്ലേ. നമുക്ക് കട്ടിയുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അതിന് കർത്താവിനെ കേൾക്കുന്ന ആൾക്കാർക്ക് താൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് കർത്താവ് ഉപമകൾ കൂടി പറയാനായിട്ടുള്ള ഒരു കാരണം. കർത്താവിന്റെ ഉപമകൾ സിമ്പിൾ ഉപമകളായിരുന്നു. പക്ഷെ വേറൊരു കാരണവുമുണ്ട് അതിന്. എന്താണ് അതിന് വേറൊരു കാരണം? ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഉപമകൾ കൂടി സംസാരിച്ചതിന് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണി കോട്ട് ചെയ്തിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഉപമകൾ കൂടി സംസാരിക്കുന്നത്. എന്തിനാണ്? കേട്ട ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഉപമകൾ സംസാരിക്കുന്നത്. ഒന്ന്, കേട്ടവർക്ക് മനസ്സിലാകാനായിട്ടും, ഒന്ന് കേട്ട ആൾക്കാർക്കത് മനസ്സിലാകാതിരിക്കാൻ. അന്നേരം ചില ആൾക്കാർക്ക് ദൈവവചനം കേട്ടിട്ട് മനസ്സിലാകണമെന്ന് വലിയ ആഗ്രഹമില്ലാത്തവരുണ്ട്. അന്നേരം അവർ ആ ഉപമ കേട്ടിട്ടങ്ങ് പോകും. അന്നേരം ഉപമ കേട്ടിട്ട് ഇത് മനസ്സിലാകേണ്ടത്, അതുകൊണ്ടാണ് കർത്താവ് ഉപമകൾ എല്ലായിടത്തും പറയുമ്പോൾ തന്നെ വിശദീകരിക്കാറില്ല. കർത്താവ് ഉപമകൾ വിശദീകരിക്കുന്നത് അത് കേട്ടിട്ട് മനസ്സിലാകാനായിട്ട് ആഗ്രഹമുള്ളവർ കർത്താവിന്റെ അടുത്ത് പിന്നീട് ചെല്ലും. അപ്പോഴാണ് കർത്താവ് ഉപമകൾ വിശദീകരിക്കുന്നത്. ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ കർത്താവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കേൾക്കുന്നവർക്കത് മനസ്സിലാകണം, എന്നാൽ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാകാൻ ആഗ്രഹമുള്ളവർക്ക് മനസ്സിലായാൽ മതി. അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് കർത്താവിന് തന്നെ ആഗ്രഹമില്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ചില ആൾക്കാരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് കേട്ടിട്ട് മനസ്സിലാകാതിരിക്കാനായിട്ടാണ് കർത്താവ് ഉപമകൾ കൂടി സംസാരിച്ചതെന്ന് യെശയ്യാപ്രവചന്റെ പ്രവചനത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്നേരം ദൈവവചനം കേൾക്കുമ്പോൾ അത് എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അത് അനുസരിക്കാൻ വേണ്ടിയിട്ടും മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടും ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. അതിൽ അങ്ങനെ കേൾക്കുന്ന വ്യക്തികളുടെ ഉള്ളിലുള്ള ചില റെസ്പോൺസുകളാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൽ മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവർ. അന്നേരം അവരും ദൈവവചനം കേൾക്കുന്നവരാണ്. അന്നേരം ദൈവസഭയിലും ദൈവവചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുണ്ട്, വീണ്ടും ജനിക്കാത്ത ആൾക്കാർ. അവരും തുടർച്ചയായി വന്ന് ദൈവവചനം കേട്ടിട്ട് പോകും. പക്ഷേ അവർ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാതിരിക്കാൻ കേൾക്കുമ്പോൾ തന്നെ പിശാജ് അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം എടുത്തുകൊള്ളു. അന്നേരം പിശാജ് പ്രസന്റാണ്, യഥാർത്ഥ ദൈവവചനം പ്രസംഗിക്കുന്ന എല്ലാ മീറ്റിംഗുകളിലും അല്ലെ. നമ്മളുടെ ആൾക്കാർ പലരും പ്രസന്റ് അല്ലെങ്കിൽ പോലും പിശാജ് എല്ലാ മീറ്റിംഗിലും പ്രസന്റ്. കാരണം പിശാജിന് ഒരു ആഗ്രഹമുണ്ട്, ഇവൻ രക്ഷിക്കപ്പെടരുത്, അതാണ് ഒന്നാമത്തെ ഉദ്ദേശം. അങ്ങനെയുള്ള ആൾക്കാർ ദൈവസഭയിലുണ്ട്. ദൈവസഭയിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല, എല്ലാവരും രക്ഷിക്കപ്പെടുന്നുമില്ല. കാരണം എല്ലാവരും കേൾക്കുന്നുവെങ്കിലും എല്ലാവരും മനസ്സാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന കൂട്ടരല്ല. അന്നേരം അവരും കേൾക്കുന്നവരാണ്, അങ്ങനെയുള്ളവരുണ്ട്. അന്നേരം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം, ഈ കേൾക്കുന്നവരെല്ലാവരും വിശ്വസിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ഇല്ലായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ കേട്ട് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവർ ട്രയൽസും ടെംപ്റ്റേഷൻസും വരുമ്പോൾ പിന്മാറിപ്പോകും. പിന്മാറിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വിട്ടിട്ട് അവർ വിശ്വാസം ത്യജിച്ച് പിന്മാറ്റത്തിലേക്ക് പോകും. അതിന്റെ കാരണം കർത്താവ് പറയാണ്, അവർ കേട്ട് വിശ്വസിച്ചവരാണ്, എന്നാൽ അവർക്ക് വേരില്ല, ഹൃദയത്തിലേക്ക് വേര് ഇറങ്ങാത്തവരാണ്. അങ്ങനെയുള്ളവരുണ്ട്. അന്നേരം ദൈവവചനം കേൾക്കുന്ന കൂട്ടരിൽ ചില കൂട്ടർ കേൾക്കുന്നവരാണ്, വിശ്വസിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ ടെംപ്റ്റേഷൻസും ട്രയൽസും വരുമ്പോൾ അവർ പിന്മാറി വിശ്വാസം വിട്ടുപോകും. കാരണം അപ്പോൾ തന്നെ അവർക്കറിയാം ആ ദൈവവചനം അവരുടെ ഉള്ളിലേക്ക് വേരായിട്ട് ഇറങ്ങിയിട്ടില്ല, അവർ അതുപോലെ കേട്ട് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തില്ല. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ദൈവവചനത്തിൽ കേട്ടവരാണ്, സ്ഥിരമായിട്ട് മീറ്റിംഗിന് വരുന്നവരാണ്, ചർച്ചിൽ വരുന്നവരാണ്, ദൈവവചനം കേൾക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. വേരുണ്ട് താനും, പക്ഷെ എന്ത് സംഭവിക്കുന്നറിയാമോ, അവർ നിഷ്ഫലരാണ്. എന്നാൽ ഇങ്ങനത്തെ ഒരു കൂട്ടരും ദൈവവചനം കേൾക്കുന്ന എല്ലാ സഭകളിലും ഉണ്ട്. എല്ലാ സഭകളിലും നിഷ്ഫലന്മാരായിട്ടുള്ളവരുണ്ട്. ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്, എന്തുകൊണ്ട് ദൈവവചനം സ്ഥിരമായി കേൾക്കുന്ന പിന്മാറ്റക്കാരല്ലാത്ത രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഫലം കൊടുക്കാത്ത നിഷ്ഫലരായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫലമില്ലാത്തവരായി, അവരെ കൊണ്ട് ആർക്കും ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് കൊടുക്കാൻ കഴിയാത്തവരായി എന്തുകൊണ്ടായിത്തീരുന്നു? അതിന്റെ കാരണവും കർത്താവ് പറയുന്നുണ്ട്, അവർക്ക് വേരുമുണ്ട്, എന്നാൽ ഈ ലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചന, സംസാരഭോഗങ്ങൾ, അല്ലെങ്കിൽ പ്രഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്, ഇത് വന്നിട്ട് ഈ വചനം ഫലം കൊടുക്കുന്നതിന് മുകളിൽ നിന്ന് ഞെരുക്കി അവർ നിഷ്ഫലന്മാരായി തീരും. ഇനി കൂട്ടരും ദൈവസഭയുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ അതാണ് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നത്. അതിന്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്, വചനത്തിന്റെ പ്രശ്നമല്ല, പ്രസംഗിച്ച ആളുടെയും പ്രശ്നമാവാൻ സാധ്യതയില്ല, യഥാർത്ഥത്തിൽ ദൈവം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ നിഷ്ഫലന്മാരാണ്. നിഷ്ഫലന്മാർ എപ്പോഴും വേൾഡ്ലിയായിരിക്കും. ഈ ലോക ചിന്തകൾ, ധനത്തിന്റെ വഞ്ചന, ഇത് ദൈവവചനത്തെ ഞെരുക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവരിൽ നിന്ന് ഫലമുണ്ടാവത്തില്ല. ഇവരും ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരല്ല. എന്നാൽ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവർ പിന്നീട് പറയുന്നുണ്ട്, കേട്ട് ഗ്രഹിച്ച് നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്ന വ്യക്തികൾ, അവർ ഫ്രൂട്ട്ഫുള്ളാണ്, അത് ദൈവസഭയ്ക്ക് അവർ പ്രയോജനമുള്ളവരാണ്, മറ്റുള്ളവർക്ക് അവർ ബ്ലെസ്സിംഗ് ആണ്, അനേകർക്ക് അവർ അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ വഴിയും ഫലങ്ങൾ വഴിയും അവരെ ബ്ലെസ് ചെയ്യുന്നവരാണ്. ചിലരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്നവരാണ്, ഇല്ലെങ്കിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. അങ്ങനെയുള്ള ഫലമുള്ളവർ, പക്ഷെ അവർ ചുരുക്കമാണ് പലപ്പോഴും. അതിന്റെ കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയണം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളു. അന്നേരം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയാണ്, ദൈവവചനം കേൾക്കുന്ന വ്യക്തികൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ്, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നത് കൂടെ എടുത്തു കളയും. അന്നേരം ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുന്നത്? എന്താ ദൈവവചനം കേൾക്കുന്നതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ? എന്ത് ദൈവവചനം കേൾക്കുന്നതുകൊണ്ടുള്ള പറയുന്നത്, ഗുണമാണോ ദോഷമാണോ? സാറന്മാരെ പറ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പറ, ഗുണമാണോ ദോഷമാണോ? രണ്ടുമുണ്ട്. ആർക്കാ ഗുണം? മുകളിൽ പറഞ്ഞ പോലെ അത് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഹോണസ്റ്റാർട്ടിൽ അതിന് ഫലം കൊടുക്കുന്നവർക്ക് അത് ഗുണമാണ്. അല്ലാത്തവർക്കോ ഇത് ഉള്ളതുകൂടെ പോകും. അതിലും നല്ല കേൾക്കാതിരിക്കുന്നില്ലല്ലേ. എന്തെങ്കിലും ഉണ്ടായിരുന്നു ദൈവനം കേൾക്കാൻ വന്നപ്പോൾ, കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഉള്ളതുകൂടെ പോയി, കുറെ അറിവൊക്കെ ഉണ്ടായി, പക്ഷേ യാതൊരു സ്പിരിച്വലിറ്റി. എന്നാലും ദൈവനം കേൾക്കുന്നതുകൊണ്ട് രണ്ട് തരം റെസ്പോൺസ് ഉണ്ട്. അത് ദൈവനം ക്ലിയറായിട്ട് പലപ്പോഴും പറയുന്നുണ്ട്, ചിലർ ഹൃദയം കഠിനപ്പെടും, ചിലർ നിഷ്ഫലന്മാരായിത്തീരും, ചിലർക്ക് ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു പോവും നേരം. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളു. അതായത് ദൈവനെ കേൾക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ചുമ്മാതെ കേൾക്കുന്നവർക്കൊന്നും പ്രയോജനപ്പെടുത്തില്ല. പലരും കേൾക്കുന്നവർ ശ്രദ്ധിക്കാറില്ല, പലരും വേറെന്തോ ചിന്തിച്ചുകൊണ്ടായിരിക്കും. ചിലര് അടുത്തതായിട്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷെ ദൈവവചനം കേൾക്കുന്നവർ, റിയലായിട്ട് കേൾക്കുന്നവർ അതിന്റെ ഫലം കൊടുക്കും. ഞാനെപ്പോഴും ഒരു വ്യക്തി ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ശ്രദ്ധിച്ച് ദൈവവചനം കേൾക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും എന്തെങ്കിലും അതിൽ മനസ്സിലാകാത്തത് കാണും, അവർ അത് ചോദിക്കും. അതാണ് കർത്താവിന്റെ കാര്യത്തിൽ നടന്നത്. കർത്താവും ഉപമകളിൽ കൂടി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം ഒന്നും മനസ്സിലായിരുന്നില്ല. അന്നേരം എല്ലാം മനസ്സിലാകാത്തവർ വന്ന് ചോദിക്കും. ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് എല്ലാം മനസ്സിലാകത്തില്ല, അന്നേരം അവർ ചോദിക്കും. ഒന്നും മനസ്സിലാകാത്തവർ ചോദിക്കത്തില്ല, എല്ലാം മനസ്സിലായവരും ചോദിക്കത്തില്ല. അന്നേരം അങ്ങനെ രണ്ട് കൂട്ടരും ഒന്നും മനസ്സിലാകാത്തവരും എല്ലാം മനസ്സിലായവരും ചോദിക്കത്തില്ല. അന്നേരം എല്ലാം മനസ്സിലായവരുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അന്നേരം ദൈവവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന വ്യക്തികൾ, അതനുസരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന വ്യക്തികളൊക്കെ വീണ്ടും വീണ്ടും ദൈവവചനത്തിലേക്ക് വരികയും അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. നേരെ ഞാൻ പറഞ്ഞതിന്റെ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്, പലപ്പോഴും ദൈവവചനം എത്ര സംസാരിച്ചാലും പലയിടത്തും അത് യഥാർത്ഥ ഫലം കൊടുക്കാതിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ ദൈവവചനം വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം സംസാരിക്കേണ്ട രീതിയും കർത്താവ് പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതും ഒരു കാരണമാകാം. നമുക്ക് ചില വാക്യങ്ങളിലേക്ക് പോകാം. 3 പത്രോസ് അതിന്റെ 1 അധ്യായം, 1 അധ്യായത്തിന്റെ 15-16 വാക്യം. അന്നേരം കർത്താവ് ഒരു വലിയ കമാൻഡ് ദൈവമക്കളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനെത്തോണം എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്നെഴുതിയിരിക്കുന്നത്. അന്നേരം ദൈവമക്കളുടെ അടുത്തുള്ള വളരെ വ്യക്തമായിട്ടുള്ള കമാൻഡ്മെന്റാണ് വിശുദ്ധരായി ജീവിക്കുന്നത്, ഹോളിയായിരിക്കണം. അന്നേരം എന്തുകൊണ്ട് വിശുദ്ധരായിരിക്കണം? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, എന്തുകൊണ്ടൊരു വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കണം, ഇല്ലെങ്കിൽ എന്തുകൊണ്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ നടക്കണം. ഇപ്പോഴുള്ള ഒരു പ്രധാന തെറ്റായിട്ടുള്ള പഠിപ്പേരാണ് വിശുദ്ധ ജീവിതം നിത്യതയിൽ കർത്താവിനോടുകൂടി നിത്യമായി വാഴുവാനായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ള ടീച്ചിങ്. ഇത് പല രീതിയിൽ ദൈവമക്കളിലേക്ക് ക്രീപ്പിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു വ്യക്തി വിശുദ്ധരായിട്ട് ജീവിക്കണം? അതിന് പല കാരണങ്ങളുണ്ട്. ചില പറയുന്ന വിശുദ്ധ ജീവിതം എന്നുള്ളത് നയിച്ചില്ലെങ്കിൽ, പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ചിലപ്പോൾ തകരാറിലാവും. ക്രിസ്തീയ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിന്റെ അപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഒരുവൻ വിശുദ്ധനായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നിട്ട്. വിശുദ്ധി കൂടാതെ പാപജീവിതത്തിൽ തുടരുന്ന ഒരു വ്യക്തി കർത്താവിനെ കാണും എന്നൊരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അത് പിശാചിന്റെ ഉപദേശമാണ്, അത് സെർപ്പൻറ്റിസമാണ്. ഞാൻ പറഞ്ഞു പിശാചിന്റെ കള്ളമാണ്. എന്റെ വിശുദ്ധീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അന്നേരം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, വിശുദ്ധീകരണം കൂടാതെ ഒരുവൻ ദൈവത്തെ കാണുകയില്ല എന്നുള്ള ഏറ്റവും ബോട്ടം ലൈൻ റീസൺ ബൈബിൾ വ്യക്തമാക്കുക. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരുവൻ മരിക്കും. വളരെ ക്ലിയർ ആയിട്ട് രക്ഷിക്കപ്പെട്ടവരുടെ പറയാം. അടുത്തത് 1 തെസ്സലോനിക്കർ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. അതിന്റെ 4-ാമത്തെ 7 പറയാണ്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിലത്രേ. അടുത്തതായിട്ട് 2 തിമൊഥെയൊസ് അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവത്തിന് ഒരു വ്യക്തി പ്രയോജനമുള്ള പാത്രമായി തരണമെങ്കിൽ, ദൈവം ഒരു വ്യക്തി യൂസ് ചെയ്യണമെങ്കിൽ അവൻ വിശുദ്ധിയുള്ളവനായിരിക്കണം. അതിന് പല പല റീസൺസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായി അശുദ്ധിയിൽ ഒരു വ്യക്തി തുടരുന്ന വ്യക്തി ദൈവത്തെ കാണാതിരിക്കാനായിട്ട്, നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പല റീസണിലുള്ള ഒന്നതാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചവന് ഒത്തവണ്ണം അനുസരണ മക്കളുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. എന്നൊരു വിശുദ്ധനായിരിക്കണം എന്നുള്ളതിന്റെ കാരണം. എന്നിട്ട് ഇനി അടുത്തതായിട്ട് വേറൊരു കാര്യമുണ്ട്, ഈ വിശുദ്ധി എന്ന് പറഞ്ഞ എന്താണ് കർത്താവ് പറയുന്ന വിശുദ്ധി? വിശുദ്ധി ഇല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വാക്കിന്റെ ഒറിജിനൽ അർത്ഥം സെറ്റ് എപ്പാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്ത് വേർതിരിക്കപ്പെട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി വിശുദ്ധനായിരിക്കുന്നത് അല്ലെങ്കിൽ സാങ്ക്ടിഫൈഡ് ആകുന്നത്. സാങ്ക്ടിഫിക്കേഷൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് അവനെ സെറ്റപ്പാർട്ട് ചെയ്ത് ദൈവത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ല, സ്വർഗത്തിൽ പോവുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം മാത്രമല്ല, ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രയോജനപ്പെടുന്ന പാത്രമായി തീരണമെങ്കിൽ ഹീ ഷുഡ് ബി എ സെറ്റ് അപ്പാർട്ട് പേഴ്സൺ, സെറ്റ് അപ്പാർട്ട് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും, വിശുദ്ധനായ വിശുദ്ധിയുള്ള ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അതാണ് പറയുന്നത്. ആ വിശുദ്ധി എന്ന് പറയുന്നത്, ദൈവത്തിന് ഉപയോഗപ്പെടുന്ന വിശുദ്ധി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ വിശുദ്ധിയല്ല, അത് വേറൊരു തെറ്റായിട്ടുള്ള ഉപദേശമാണ്. ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹോളിനെസ്സിൽ ദൈവം ഹാപ്പി അല്ല, ദൈവം അതിൽ സന്തോഷിക്കുന്ന വ്യക്തിയല്ല, ദൈവം ഒരുവനെ യൂസ് ചെയ്യത്തില്ല. നേരം രണ്ട് തരത്തിലുള്ള തെറ്റായിട്ടുള്ള എക്സ്ട്രീം ഉപദേശങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കാം. ഒന്ന്, വിശുദ്ധിയുടെ ആവശ്യമില്ല, ഇല്ലെങ്കിലും ദൈവത്തിന് നിങ്ങളെ ഉപദേശിക്കാം എന്നുള്ളൊരു ഉപദേശം കേൾക്കാം, അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഉപദേശമാണ്. രണ്ട്, ഈ വിശുദ്ധി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഹോളിനെസ് ആണ്, പരീശന്മാരുടെ വിശുദ്ധിയാണ്, ഇല്ലെങ്കിൽ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന ഡ്രസ്സിങ്ങിലോ ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസിലോ എക്സ്റ്റേണലായിട്ട് ചില ചെയ്യുന്ന ചില കാര്യങ്ങളിലോ ഉള്ള വിശുദ്ധിയാണ് എന്ന് പഠിപ്പിക്കുന്ന അടുത്ത തെറ്റായിട്ടുള്ള ഉപദേശമാണ്. അത് ഒന്നാമത്തേത്, ഒരുവനെ ലോകമയത്വം ഉള്ളവനായി തീരുമെങ്കിൽ, പാപിയാക്കി തീർക്കുമെങ്കിൽ, ജഡീകനാക്കി തീർക്കുമെങ്കിൽ, രണ്ടാമത്തേത് അവനെ പരീശനാക്കി തീർക്കും. രണ്ടുപേരെയും കൊണ്ടും ദൈവത്തിന് ഉപയോഗിക്കപ്പെടാൻ എടുക്കത്തില്ല. നേരെ എക്സ്റ്റേണൽ ഹോളിയായിട്ടുള്ള ഒരുത്തനെ കൊണ്ടും ദൈവത്തിന് പ്രയോജനമില്ല, വിശുദ്ധിയില്ലാതെ ജീവിക്കുന്ന പാപത്തിൽ ജീവിക്കുന്നവരെ കൊണ്ടും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ദൈവവചനം പറയുന്ന പോലെ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയിലെ യഥാർത്ഥ വിശുദ്ധിയായിട്ടുള്ള അവന്റെ ഹൃദയത്തിലെ വിശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. അതാണ് പുറത്തേക്കുള്ള വിശുദ്ധിയായിട്ട് വരുന്നത്. നേരെ രണ്ട് തരത്തിൽ നമുക്ക് ആൾക്കാർ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ എക്സ്റ്റേണൽ ഹോളിനെസ് എംഫസൈസ് ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട്. പല വിശുദ്ധിയുടെ പ്രസംഗങ്ങളും എക്സ്റ്റേണൽ ഹോളിനെസ്സിനെ പറ്റിയാണ് എംഫസൈസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഹോളിനെസ് വേണ്ട എന്നല്ല, എന്നാൽ എക്സ്റ്റേണൽ ഹോളിനെസ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ദൈവം അതിൽ പ്രസാദിക്കുകയില്ല. കാരണം ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെ തന്നെയാണ്. നേരെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി, ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വിശുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സ്റ്റേണൽ ഹോളിനെസ് ദൈവം അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാത്തത് പരീശന്റെ വിശുദ്ധിയാണ്, ദൈവം അതിനെ വെറുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പത്രോസ് വീണ്ടും നമ്മൾ അവൾ വായിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധി വിശുദ്ധരായിരിക്കുകയും, ഞാൻ വിശുദ്ധനായിരിക്കാൽ ദൈവം വിശുദ്ധനായിരിക്കുന്നു എന്നുള്ള സ്റ്റാൻഡേർഡ് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുകയും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടൊരുവൻ വിശുദ്ധനാകണം? കർത്താവ് പറയാണ്, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകണം. അത് ചിലപ്പോൾ നമുക്കൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും അല്ലെ. ഞാൻ ദൈവം വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്തിനു വിശുദ്ധനാവണം അല്ലെ? ഞാനിപ്പം പറയുകയാണ് ഞാൻ ഇന്ന ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളും ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലല്ല അല്ലെ. അല്ലെ, ദൈവം നമ്മുടെ അടുത്ത് പറയുകയാണ് ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് ദെയർഫോർ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അന്നേരം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒറിജിനൽ, ആ ഉണ്ടാക്കിയതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം, മനുഷ്യൻ തന്റെ വിശുദ്ധിയെ റിഫ്ലക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം. ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മാനുഫാക്ചറിന് ഒരു ഉദ്ദേശമുള്ളതുപോലെ ദൈവത്തിന് മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ ഒറിജിനൽ ഉദ്ദേശം ഏറ്റവും പ്രധാനമായി അവൻ വിശുദ്ധനായിരിക്കണം. അത് കാരണം താൻ വിശുദ്ധനാണ്, താൻ വിശുദ്ധനാണ്, തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവന് വിശുദ്ധനായിരിക്കണം എന്നുള്ളത് ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും ലോജിക്കൽ റീസൺ ആണ് അല്ലെ. വളരെ ദൈവത്തിന് ഡിമാൻഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു കാർ ഉണ്ടാക്കിയെങ്കിൽ ആ കാർ ഉണ്ടാക്കിയതിന്റെ ആ ഉണ്ടാക്കിയ ആളുടെ ഉദ്ദേശം അത് ഓടിക്കുക എന്നുള്ളതാണെങ്കിൽ ആ ഉണ്ടാക്കിയ മാനുഫാക്ചറിന് ഡിമാൻഡ് ചെയ്യാൻ കഴിയും അത് ഓടണമെന്നുള്ളത് അല്ലെ. ഒരു ഈ പേന ഉണ്ടാക്കിയ ഈ പേന കണ്ടുപിടിച്ച വ്യക്തിക്ക് ആ പേന ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എഴുതുക എന്നുള്ളതാണെങ്കിൽ അതിനുള്ള എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയും ഈ പേന എഴുതണം. ഈ പേന എഴുതുമ്പോൾ മാത്രമേ
ആ ഉണ്ടാക്കിയ വ്യക്തിയുടെ ഉദ്ദേശം നിറവേറുന്നു അല്ലേ. അന്നേരം ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ആ വ്യക്തി ദൈവത്തിന്റെ വിശുദ്ധിയെ അതേപോലെ റിഫ്ലക്ട് ചെയ്യണമെന്നാണ്. പരീക്ഷന്റെ വിശുദ്ധിയല്ല, എക്സ്റ്റേണൽ ഹോൾഡ്നെസ് അല്ല, അകത്തുനിന്നുള്ള വിശുദ്ധി പ്രസവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം അല്ലെ. അന്നേരം അതിന് പകരം വേറെന്ത് ചെയ്ത് കഴിഞ്ഞാലും ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറത്തില്ല അല്ലെ. ഈ പേന കൊണ്ട് എനിക്ക് പല ഉദ്ദേശങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെ. ഈ പേന കൊണ്ട് എഴുതുന്നില്ലെങ്കിൽ ഈ പേന കൊണ്ട് എനിക്ക് പുറം ചൊറിയാൻ കഴിയും, തല ചൊറിയാൻ കഴിയും, ഒക്കെ കഴിയും. പക്ഷെ അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയ ഉദ്ദേശം ഫുൾഫിൽ ആവുന്നില്ല അല്ലെ. അന്നേരം ഒരു പേന കൊണ്ട് തല ചൊറയുന്നു കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ വ്യക്തിക്ക് സന്തോഷമാവത്തില്ല. ഉണ്ടാക്കിയ വ്യക്തിക്ക് അതിന് സന്തോഷമാണെങ്കിൽ അത് എഴുതണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ചെയ്യുന്ന വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ ബാക്കി എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ദൈവത്തിന് പ്രയോജനമില്ല, ദൈവത്തിന് പ്രയോജനമില്ല, ദൈവത്തിന് പ്രസാദവുമില്ല അല്ലേ. നമ്മൾ പറയാതിരിക്കും ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ എന്ന കാര്യം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ വിശുദ്ധനല്ല എങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനും കഴിയത്തില്ല, ദൈവത്തിന് നമ്മൾ പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഒറിജിനൽ ഉദ്ദേശം നടക്കുന്നത് അന്നേരം ദൈവം ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് ഡിമാൻഡ് ചെയ്യുന്നതിന്റെ റീസൺ ദൈവം സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലുമാണ്. മനുഷ്യന് വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടാണ് മനുഷ്യന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കും. എന്നാലൊരു പ്രശ്നമുണ്ട്, മനുഷ്യനെ ദൈവം ഉദ്ദേശിച്ച ആ പർപ്പസിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. അങ്ങനെ ആ വീണുപോയ മനുഷ്യന്റെ അടുത്ത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് പറയുന്നത് വളരെ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ദൈവത്തിന് അത് ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. ദൈവം അങ്ങനെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ദൈവം ഒരു തെറ്റാണ് ചെയ്യുന്നത്. പാപിയായ ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് പറയുന്നത് ഇംപോസിബിളാണ്, അത് ഇല്ലോജിക്കലാണ്. ഒരിക്കലും അങ്ങനെ ചോദിക്കാനായിട്ട് കേട്ടില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ മഷിയില്ലാത്തൊരു പേന എടുത്ത് എഴുതാൻ പറയുന്നത് പോലെയാണ് പാപത്തിൽ വീണ മനുഷ്യന്റെ അടുത്ത് വിശുദ്ധരായി ജീവിക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ എഞ്ചിൻ ഇല്ലാത്തൊരു വണ്ടിയെടുത്ത് നീ ഓടണമെന്ന് പറയുന്നത് പോലാണ് പാപിയായ ഒരു മനുഷ്യന്റെ അടുത്ത് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് പറയുന്നു അല്ലേ. ഇല്ലെങ്കിൽ രണ്ടു കാലം തളർന്ന ഒരു വ്യക്തിയെടുത്ത് ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ഓടണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇല്ലോജിക്കൽ കാര്യമാണ് പാപിയായ മനുഷ്യന്റെ അടുത്ത് വിശുദ്ധനാകണം എന്നുള്ള ദൈവത്തിന്റെ ഡിമാൻഡ്. അതായത് ദൈവം പാപിയായ ഒരു മനുഷ്യന്റെ അടുത്ത് വിശുദ്ധരാകാനായിട്ടും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടും ദൈവം ഡിമാൻഡ് ചെയ്യുന്നില്ല. ന്യായപ്രമാണം കൊണ്ടും ദൈവം അത് ഉദ്ദേശിച്ചില്ല. ന്യായപ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് അവനെ എക്സ്റ്റേണലായിട്ട് ഹോളിയാക്കാനായിട്ടും അവന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ അവസ്ഥയെപ്പറ്റി ബോധ്യം വരുത്താനാണ്. നമ്മളിതിനു ഉപചിന്തിച്ചതാണ്. അന്നേരം പാപിയായ ഒരു മനുഷ്യൻ വിശുദ്ധനായ ഉള്ളിൽ നിന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ പുറപ്പെടുവിക്കുന്നത് അവന്റെ പാപത്തിന്റെ സ്വഭാവം മാത്രമാണ് അല്ലെ. ഒരു എഞ്ചിൻ കേടായ ഒരു വണ്ടി നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടുകയാണെങ്കിൽ അതിന്റെ അകത്തു നിന്ന് കംപ്ലീറ്റ്ലി പുകയും ഗന്ധവും മാത്രമായിരിക്കും പുറത്തേക്ക് വമിക്കുന്നത്. അതിന് പകരം വണ്ടി ഓടത്തില്ല. ഇതുപോലെയാണ് ഒരു പാപിയായ ഒരു മനുഷ്യൻ സ്വന്തം ശക്തിയിൽ വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവന് പുറമേ കുറെ വിശുദ്ധിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുമെങ്കിലും അവന്റെ ഉള്ളിൽ നിന്ന് പാപം തന്നെ പുറത്തേക്ക് വരും. ദൈവം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നീതിപ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം എത്ര ശ്രമിച്ചാലും അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പാപം മാത്രമാണ്. അന്നേരം ദൈവം അങ്ങനെ ഒരു ആവശ്യം മനുഷ്യന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലോജിക്കലാണ്. അത് ലോജിക്കലല്ല, മനുഷ്യനെ കൊണ്ട് ഇംപോസിബിളുമാണ്. അതുകൊണ്ട് തന്നെ പത്രോസ് താഴേക്ക് വരുമ്പോൾ വിശദീകരിക്കുന്നത് ദൈവം എന്താണ് ചെയ്തതെന്നുള്ളതാണ്. മനുഷ്യനെ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി, മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം എന്താണ് ചെയ്തത് എന്നുള്ളതാണ് പത്രോസ് തുറന്ന് വിശദീകരിക്കുന്നത്. പത്രോസ് മാത്രമല്ല, എല്ലാ അപ്പോസ്തലന്മാരും എല്ലാ ലേഖനങ്ങളിലും എഴുതുമ്പോൾ നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിക്കണം എന്ന് പറയുകയല്ല ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വിശുദ്ധിയുടെ കുറെ ഹോളി സ്റ്റാൻഡേർഡ്സ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വിശുദ്ധിയുടെ കുറെ എക്സ്റ്റേണൽ ഹോളിനെസ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഹോളിനെസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ആൾക്കാരെ എക്സ്റ്റേണൽ ഹോളി ആക്കാൻ കഴിയും. എന്നാൽ അപ്പോസ്തലന്മാർ അതല്ല ചെയ്യുന്നത്, ഇന്നുള്ള പലരും അതാണ് പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്, പല സഭകളും അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ഹോളി ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ പലർക്കും കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാർ അതല്ല ചെയ്തത്, യേശുക്രിസ്തു അതല്ലേ ചെയ്തത്. അവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്താണ് ചെയ്തത് എന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കും. ക്രൂശിന്റെ വചനം അവർ പഠിപ്പിക്കും. ക്രൂശിൽ എന്താണ് ദൈവം നിന്നെ വിശുദ്ധനാക്കി തീർക്കാൻ വേണ്ടി ചെയ്തത് എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് അവരുടെ അടുത്ത് വിശുദ്ധരായിരിക്കാൻ പറയുള്ളൂ. ഒരു ആദ്യത്തെ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇവന് വിശുദ്ധനാകാൻ കഴിയത്തില്ല. ഇവന് ആകെപ്പാടെ കഴിയുന്നത് ഡ്രസ്സിൽ വിശുദ്ധനാകാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ പുറമേയുള്ള എക്സ്റ്റേണൽ ഹോൾഡ്നസ്, പരീശന്റെ വിശുദ്ധി മാത്രം, കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന വിശുദ്ധി മാത്രമേ ഇവൻ അറ്റൈൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോസ്തലന്മാർ എപ്പോഴും പറയുന്നത്, തുടർച്ചയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ദൈവം എന്താണ് ചെയ്തെന്നുള്ളതാണ്. യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് സാധിച്ചതെന്നുള്ളതാണ്. ക്രൂശിന്റെ വചനമാണ് അവർ പ്രസംഗിക്കുന്നത്. ആ കാര്യം പ്രസംഗിക്കുമ്പോൾ, അതിവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമ്പോൾ, അവർക്കത് മനസ്സിലാകുമ്പോൾ മാത്രമേ അവർക്ക് എങ്ങനെ വിശുദ്ധരായി ജീവിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാവുന്നത്. അത് തന്നെ പത്രോസും വിശദീകരിക്കുകയാണ്. അതാണ് പത്രോസ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. കർത്താവ് എന്താണ് ചെയ്തത്, ദൈവം എന്താണ് ഒരു വ്യക്തി വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി ചെയ്തത്. അതിന്റെ 18-ാമത്തെ വാക്യം, നേരം ആദ്യം കർത്താവ് ചെയ്തത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്, എന്താ ചെയ്തിരിക്കുന്നത്? കർത്താവ് നിങ്ങളെ വിശുദ്ധരായി ഒരുവൻ ജീവിക്കാൻ വേണ്ടി കർത്താവ് എന്താ ആദ്യം ചെയ്തേ? കർത്താവേ ആദ്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. കർത്താവ് എന്ത് ചെയ്തു? വീണ്ടെടുപ്പ്, അതാണ് ആദ്യം നടന്നത്, അല്ലെ? റിഡംഷൻ എന്നുള്ളതാണ്. എന്താണ് റിഡംഷൻ? എന്തിൽ നിന്നാണ് വീണ്ടെടുപ്പ്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്. മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത്. നേരെ ദൈവം ആദ്യം ചെയ്തത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ അവരുടെ നടപ്പിൽ നിന്ന് അവരെ വീണ്ടെടുക്കും. എന്താണ് ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നടപ്പ്? എന്താണ് ഈ പിതൃപാരമ്പര്യം? എങ്ങനെ, എന്ത് പിതൃപാരമ്പര്യത്തിൽ നിന്നാണ് നമ്മളെ വീണ്ടെടുത്തത്? ഞാൻ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താ, ആദാമ്യ സ്വഭാവത്തിൽ നിന്നാണ് നമ്മളെ വിടുന്നത്. കാരണം നമ്മുടെ യഥാർത്ഥ പൂർവ്വപിതാവ് ആദാമാണ്. അല്ലാതെ നമ്മളെ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നോ മർത്തോമ പാരമ്പര്യത്തിൽ നിന്നോ ഒക്കെ വീണ്ടെടുത്ത് വേറൊരു പാരമ്പര്യത്തിലേക്ക്, പെന്തക്കോസ് പാരമ്പര്യത്തിലേക്ക് ആക്കുമെന്നല്ല കർത്താവ് ചെയ്തു. ഈ പത്രോസ് പറയുമ്പോൾ അവർക്കൊന്നും ഇല്ലായിരുന്നല്ലോ, ഇങ്ങനത്തെ പാരമ്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പത്രോസ് പറയുമ്പോൾ പത്രോസ് പോയിന്റ് ചെയ്യുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ളൊരു നടപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു. ആ നടപ്പ് നിങ്ങളുടെ പൂർവ്വപിതാവിൽ നിന്ന് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഹെറിറ്റഡ് വേ ഓഫ് ഫ്യൂട്ടിൽ വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻഹെറിറ്റഡ് വേ ആണ്. അന്നേരം ആദമിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ജനനത്തിൽ കൂടി ഇൻഹെറിറ്റഡായി ആ വ്യക്തിയിൽ രൂഢമൂലമായി വന്ന ഒരു വേ ഉണ്ട്, ഒരു നടപ്പുണ്ട്. ആ നടപ്പിൽ നടക്കുന്ന വ്യക്തികളുടെ അടുത്ത് നാളെ മുതൽ വിശുദ്ധരായി ജീവിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ഇംപോസിബിൾ ആണ്. അന്നേരം കർത്താവ് ഒരു കാര്യം ചെയ്തു, ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് ഇവരെ വീണ്ടെടുക്കും. ആ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിനെ പറ്റി തന്നെ എഫ് എസ് ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എഫ് എസ് ലേഖനം 2-ാമത്തെ അധ്യായം, ഓക്കെ, അത് ഉയർപ്പിച്ചു. എന്നിട്ട് എവിടാണ്, മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു നടപ്പിന്റെ കാര്യം പറയാം. എങ്ങനെയാണ് മുംബൈ? മുംബൈ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ, ചിലരിപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ മുംബൈ അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല നടക്കേണ്ടതെന്നുള്ള ഉറപ്പാണ്. നമ്മൾ ചിന്തിക്കുക നോക്കണം, നമ്മളിപ്പോഴും ഈ ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിലെ അധികാരത്തിന് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. പൗലോസ് പറയാണ് അങ്ങനെയല്ല, രക്ഷിക്കപ്പെട്ടവർ അങ്ങനെയല്ല നടക്കുന്നത്, അങ്ങനെയല്ല നടക്കേണ്ടത്. അടുത്ത വാക്യത്തിൽ പറയാണ് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ എങ്ങനെയാണ് ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന് മക്കളും. അതിന് മുമ്പേ നിങ്ങൾ നടന്നത് ഇങ്ങനെയാണ്. മുമ്പേ ഒരു നടപ്പുണ്ട്. മുമ്പേയുള്ള നടപ്പ് പിശാചിന്റെ അധികാരത്തിലായിരുന്നു. മുമ്പേയുള്ള നടപ്പ് ഈ ലോകത്തിന്റെ കാലഗതിക്കുള്ളതായിരുന്നു. ഈ ലോകം പറയുന്നതനുസരിച്ചായിരുന്നു നടന്നിരുന്നത്. ചിലരുടെ ജീവിതത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടപ്പ്. പക്ഷെ ഇവർ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഷ്ഫലരായിത്തീരുന്നത്. ഈ ലോകമാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തിന്റെ കാലഗതികളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു നടപ്പിലേക്ക് ഇവർ വന്നിട്ടില്ല. ഇവരെ നിയന്ത്രിക്കുന്നത് എപ്പോഴും ഈ ലോകത്തിന്റെ കാര്യമാണ്. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല, ഇല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്ന് പറയാം. അന്നേരം ഞാൻ പറഞ്ഞത് പത്രോസ് പറയുന്ന ആ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നടപ്പ് എന്ന് പറയുന്നത് ആദമിൽ നിന്നും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലിവിംഗ് ആയിരുന്നു. ആദമിക് നേച്ചറിൽ അങ്ങനെ നടക്കാൻ കഴിയാവുന്ന രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് കർത്താവ് ഒരു കാര്യം ചെയ്തു. കർത്താവ് നമ്മളെ ആ വീണ്ടെടുത്തു, റിഡീം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിഡീം ചെയ്തത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് റിഡീം ചെയ്തത്? ഇപ്പൊ കർത്താവിന് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി എടുത്ത് സ്വർഗത്തിൽ നിന്ന് നാളെ മുതൽ നീ ഇങ്ങനെ നടക്കട്ടെ എന്ന് കൽപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നു? അങ്ങനെ കർത്താവ് അങ്ങ് ചെയ്യല്ലേ. അങ്ങനെ കൽപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. കർത്താവിന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയും അല്ലേ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ കാര്യങ്ങളും കർത്താവിന് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവനെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ നീതിയിൽ തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ മാത്രമേ അവനെ വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. അതെങ്ങനെയാണ് വീണ്ടെടുത്തു എന്നുള്ള പറഞ്ഞിരിക്കുന്നത് 100 വയസ്സ് വാക്യം. അന്നേരം എന്തുകൊണ്ടല്ല എന്ന് ആദ്യം പറയാണ്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഞാനിപ്പോ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ, കർത്താവ് ഒരു വ്യക്തി വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ചെയ്ത 3 കാര്യങ്ങൾ പത്രോസ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. ഈ 3 കാര്യങ്ങളും എനിക്ക് വിശദീകരിക്കാനായിട്ട് ഇന്ന് ചിലപ്പോൾ സമയം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു കാര്യമേ വിശദീകരിക്കത്തുള്ളൂ, ചിലപ്പോൾ 2-ാമത്തെ കാര്യം വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ വിശദീകരിക്കും, ഇല്ലെങ്കിൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അത് വിശദീകരിക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഒരുവൻ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസിലേക്ക് ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ചെയ്ത കാര്യം ഇവനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ വീണ്ടെടുത്തത് എന്തുകൊണ്ടല്ല എന്ന് പറയാണ്. എന്താണ്? പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ. എന്തുകൊണ്ട് വീണ്ടെടുപ്പിന് വേണ്ടി പൊന്ന് വെള്ളി ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയില്ല? കാരണം വീണ്ടെടുപ്പിന് പല കാര്യങ്ങളും ഉപയോഗിക്കാം അല്ലേ. ഒരു കാര്യം നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വില കൊടുത്തിരുത്. എന്തുകൊണ്ട് പൊന്നു വെള്ളി മുതലായ ഈ ലോകത്തിലെ വിലയേറിയ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നില്ല? എന്തുകൊണ്ടാണ്? കാരണം വീണ്ടെടുപ്പിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ഒരു വേ ഉണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടുള്ള അതിനേക്കാൾ വിലയേറിയ ഒരു കാര്യം കൊടുത്തിട്ടാണ് മനുഷ്യനെ വീണ്ടെടുത്തത്. എന്താണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം മറുവിലയായി കൊടുത്തിട്ടാണ് ഒരു മനുഷ്യനെ കർത്താവ് വീണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ കർത്താവിന് ഒരു വെണ്ടെടുത്ത് നീ വിശുദ്ധനായി ജീവിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യാൻ ലോജിക്കൽ റൈറ്റ് ഉണ്ട്. കാരണം കർത്താവ് അവനെ വീണ്ടെടുത്തതാണ്. വെറുതെ വീണ്ടെടുത്തതല്ല, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊടുത്ത് വീണ്ടെടുത്തതുമല്ല, പകരം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയും വീണ്ടെടുത്തു. എന്തുകൊണ്ട് രക്തം വീണ്ടെടുപ്പിന് ആവശ്യമായി വരും? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ ഈ വിഷയം ടച്ച് ചെയ്യുന്നുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് രക്തം വീണ്ടെടുപ്പിനാവശ്യം? എന്താണ് അതിന്റെ കാരണം? രക്തത്തിൽ ജീവനുണ്ട്. അതിന്റെ ജീവനാണ് പാപത്തിന് മറുവിലയായി കൊടുക്കേണ്ടത് എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. കാരണം പാപം കടന്നു വന്നപ്പോൾ ജീവനാണ് നഷ്ടപ്പെട്ടത്. അന്നേരം ജീവൻ തന്നെ മറുവിലയായി കൊടുത്താലേ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് സാധിക്കുകയുള്ളൂ. ഇതാണ് പഴയ നിയമത്തിൽ മുതലേയുള്ള ദൈവത്തിന്റെ പദ്ധതി. വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കെടുക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവം പറയാണ് രക്തത്തിന്റെ പ്രത്യേകത പറയാണ്, രക്തത്തിൽ ജീവനുണ്ട്, അതുകൊണ്ട് രക്തം ഭക്ഷിക്കരുത് പറയാം. ലേവ്യ പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ രക്തത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഉദ്ദേശം, ദൈവം എന്തിനാണ് രക്തം യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ലേവ്യ പുസ്തകം 17:11, ലേവ്യ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിനക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കുവാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തമാകുന്നു അല്ലെ. ബ്ലഡ് ബൈ റീസൺ ഓഫ് ദ ലൈഫ് ദാറ്റ് മേക്ക് അറ്റോൺമെന്റ്. അതായത് രക്തം പ്രായച്ചിത്തമാവുന്നതിന്റെ കാരണം ജീവൻ മൂലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ജീവനാണ് പാപത്തിന്റെ പരിഹാരം അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് ദൈവം കൊടുത്തിരുന്ന പദ്ധതി. പണ്ട് മുതലേ അങ്ങനെയാണ്. അങ്ങനെ പഴയ നിയമങ്ങൾ ഒരു നിഴലായിരുന്നു. പഴയ നിയമത്തിൽ കൂടി ഈ രക്തം ചൊരിയുന്നതിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവൻ ചൊരിയുന്നത് കൊണ്ട് നിന്റെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു മഹാപാപ പരിഹാര ദിനമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എബ്രായ ലേഖനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എടുത്തതാണ്. മഹാപാപരിഹാര ദിനത്തിൽ ഈ രക്തം കൃപാസനത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ കൊണ്ട് കൃപാസനത്തിൽ ഒഴിക്കുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപവും മോചിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത് ആ രക്തം മൂലമാണ് മുഴുവൻ പാപവും. ലേവ്യ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലേവ്യ പുസ്തകം 16:14. അതായത് രക്തം കൊണ്ട് കൃപാസനത്തിൽ കറന്ന് കൃപാസനത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് കൃപാസനം ഇരിക്കുന്നത്. ആ തിരശ്ശീലയ്ക്കത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പുരോഹിതൻ അതിനകത്ത് കയറുന്നത്, മഹാപുരോഹിതൻ മാത്രം. ആ മഹാപുരോഹിതൻ ഈ രക്തം കൊണ്ട് കൃപാസനത്തിൽ തളിക്കുമ്പോഴാണ് ആ അവർക്ക് പാപമോചനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ റിഡംഷൻ, അല്ലെങ്കിൽ അവരുടെ പാപക്ഷമയുണ്ടാകുന്നത്. അടുത്ത വാക്യത്തിൽ പറയാണ് പിന്നെ അവൻ ജനത്തിന് വേണ്ടിയിട്ടുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകാരനെ അടുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ട് കൃപാസനത്തിന്മേൽ എന്റെ മുമ്പിലും കൃപാസനത്തിന്മേലും തളിക്കണം. ഇതാണ് പഴയ നിയമത്തിലെ നിഴൽ. ഇതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആണ് നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണാം. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇത് വിശദീകരിച്ചിട്ട് പഴയ നിയമത്തിലെ ആരാധനയും ചട്ടങ്ങളും വിശദീകരിച്ചിട്ട് അതിന്റെ റിയാലിറ്റി എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുകയാണ്. അന്നേരം ക്രിസ്തു എന്നത് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ് എന്ന് പറയണം. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ്. ന്യായപ്രമാണം എന്നത് 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞത് ന്യായപ്രമാണം എന്നത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. അന്നേരം ന്യായപ്രമാണത്തിൽ ഈ രക്തം തളിക്കുകയും കൃപാസനത്തിൽ രക്തം തളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വരുവാനുള്ള ഒരു വലിയ നന്മയുടെ നിഴലാണ് അല്ലെ. അതിന് വരുവാനുള്ള ഒരു നന്മയുടെ നിഴലായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം കാണിച്ചത്. അതിന് പൊരുൾ എന്താണെന്ന് പറയാണ് ക്രിസ്തു വരുവാനുള്ള നന്മകൾ കൊണ്ടുവന്ന യഥാർത്ഥ മഹാപുരോഹിതനാണ്. ആ യഥാർത്ഥ നന്മ എന്താണ്? ഒരു മനുഷ്യവർഗത്തിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വരുവാനുള്ള നന്മ എന്താണ് എന്നുള്ളത് അതിന്റെ 9-ാമത്തെ 9:11 പറയുന്നത് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി കൈപ്പണിയല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അന്നേരം ഷാഡോ ബിക്കെയിം റിയൽ. പഴയ നിയമ പുരോഹിതന്മാർ നിഴലായി ശുശ്രൂഷിച്ചിരുന്നിടത്ത് യഥാർത്ഥ മഹാപുരോഹിതൻ വന്നു പഴയ നിയമ കൂടാരത്തിന്റെ നിഴലായിട്ടുള്ള സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലേക്ക് പഴയ നിയമത്തിലെ ആടുകളുടെ നിഴലായുള്ള രക്തത്തിന് പകരമായി സ്വന്തം രക്തവുമായി യേശു ക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരിക്കലായി എന്നേക്കുമായി പ്രവേശിച്ച് മനുഷ്യവർഗത്തിന്റെ എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഇതാണ് എബ്രായ ലേഖനം വിശദീകരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തു മഹാപുരോഹിതനായി, ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുകൂടിയാണ്. അവൻ മരണ പുനരുത്ഥാനത്തോടു കൂടി മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവൻ തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലായി ഒരിക്കലെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരിക്കലായി ആദ്യമായി യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായിട്ടും ഒരിക്കലായിട്ടും മരണ പുനരുത്ഥാനത്തോടുകൂടിയാണ്. അപ്പോൾ അതിനു മുമ്പ് യേശുക്രിസ്തുവിന് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടില്ല. കാരണം അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ മന്ദിരമുണ്ട്, സ്വർഗത്തിൽ ഒരു വിശുദ്ധ മന്ദിരമുണ്ട്. ഭൂമിയിൽ നിഴലായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വർഗത്തിലാണ് അതിന്റെ റിയാലിറ്റി നടക്കുന്നത്. സ്വർഗത്തിലെ റിയാലിറ്റി നടന്നത് യേശു ക്രിസ്തുവിന് മരണത്തിൽ കൂടി യേശു ക്രിസ്തു തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ശ്രമിച്ചു. പഴയ നിയമത്തിലെ ആടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് അവർക്ക് പാപപരിഹാരത്തിന്റെ നിഴൽ നടന്നിരുന്നുവെങ്കിലും അതിന്റെ റിയാലിറ്റി നടന്നിരുന്നില്ല. അതിന്റെ കാരണം എബ്രായ ലേഖനം അതിന്റെ പത്താമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം ആണ്ടുതോറും നടക്കുന്ന ഒരു ഒരു യാഗത്തിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആണ്ടുതോറും നടക്കുന്ന പഴയ നിയമ യാഗങ്ങളുടെ പ്രശ്നം അവ പാപങ്ങൾ എന്നേക്കുമായി പരിഹരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാവുന്നു. അടുത്ത വാക്യം അന്നേരം പറയുന്നത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നത്. ദേർഫോർ അതുകൊണ്ട് ആകയാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരേണ്ടി വന്നു. അതാണ് അവിടെ വിശദീകരിക്കുന്നത് അല്ലെ. അന്നേരം മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ വിശുദ്ധനാക്കുവാൻ ദൈവത്തിന് ചുമ്മാതെ കഴിയത്തില്ല. മനുഷ്യനടുത്ത് വിശുദ്ധനായി ജീവിക്കണം എന്ന് വെറുതെ ദൈവത്തിന് പറയാനായിട്ട് കഴിയത്തില്ല. ദൈവം അത് പറയുന്നെങ്കിൽ ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ ഡിമാൻഡ്. ഒരു പ്രാസംഗികൻ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ. മനുഷ്യനെ കൊണ്ട് അതിന് കഴിയത്തില്ല. കുറെ പരീശന്മാരെ ഉണ്ടാക്കാൻ മാത്രമേ ഹോളിനെസ് എക്സ്റ്റേണൽ ഹോളിനെസ് പ്രസംഗങ്ങൾ കൊണ്ട് കഴിയത്തുള്ളൂ. ക്രൂശിന്റെ വചനം യഥാർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുകയും യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തതെന്നും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി നടന്ന വീണ്ടെടുപ്പും യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്നിടത്ത് മാത്രമേ യഥാർത്ഥത്തിൽ വിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോജനം ഉണ്ടാകുള്ളൂ. അല്ലാത്തവർക്കും രണ്ടും പ്രയോജനം ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ നേരം പത്രോസും അപ്പോസ്തലന്മാരും വിശദീകരിക്കുകയാണ് എന്താണ് കർത്താവ് ക്രൂശിൽ ചെയ്തത്. എബ്രായലിംഗ കർത്താവ് വിശദീകരിക്കുകയാണ് ആണ്ടുകോറും നടക്കുന്ന പഴയ നിയമ യാഗങ്ങൾ കൊണ്ട് പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ആടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ട് പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, തന്റെ ശരീരം യാഗമായി അർപ്പിച്ചു. അതിൽ കൂടി എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാം. 9-10 വാക്യങ്ങൾ, 9-10 വാക്യങ്ങൾ, ഇത് തുടർച്ചയാണ്. ഇതാ ഞാൻ വരുന്നു. അത് പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം എന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ശരീരയാഗമാണ് എന്ന് അതിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവ് പഴയ നിയമ യാഗങ്ങളെ എന്നേക്കുമായി, ന്യായപ്രമാണത്തെയും അതിന്റെ പഴയ നിയമ യാഗങ്ങളെയും സെറിമോണിയൽ ലോയെ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞ് രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി രണ്ടാമത്തേത് സ്ഥാപിച്ചു. ആ ഇഷ്ടത്തിൽ നാം അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്ത് സംഭവിച്ചു. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഗോഡ് മെയ്ഡ് അസ് ഹോളി. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചു. ദൈവം നിങ്ങൾ വിശുദ്ധരാകണം എന്ന് പറയുന്നതിന് മുമ്പ് കർത്താവ് ചെയ്തൊരു കാര്യം, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഹി മെയ്ഡ് അസ് ഹോളി. അവൻ നമ്മളെ വിശുദ്ധി ഏകയാഗത്താൽ അവൻ നമ്മെ വിശുദ്ധീകരിച്ചു. ഇതാണ് വീണ്ടെടുപ്പിൽ നടന്നത്. കർത്താവ് ഒരു വില കൊടുത്തു. കർത്താവ് ഒരു വിശുദ്ധി നമ്മളെ വീണ്ടെടുത്തു, വില കൊടുത്ത് വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ചു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട തന്റേതാക്കിപ്പെട്ട വ്യക്തികളുടെ അടുത്ത് മാത്രമേ കർത്താവിന് ഡിമാൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ നിങ്ങൾ വിശുദ്ധരായി. അന്നേരം കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യം, ഏറ്റവും ആദ്യത്തെ കാര്യം, കർത്താവ് നമ്മളെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. കർത്താവ് വെറുതെ വീണ്ടെടുക്കുകയല്ല ചെയ്തത്, തന്റെ രക്തം മറുവിലയായി കൊടുത്ത്, തന്റെ ജീവനെ പകരമായി കൊടുത്ത്, പാപത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ആദാമ്യ സ്വഭാവത്തിൽ നിന്നും പഴയ മനുഷ്യനിൽ നിന്നും ഒരു മനുഷ്യനെ എന്നേക്കുമായി വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ചു. അങ്ങനെ അവൻ വിശുദ്ധനായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസൊക്കെ കൊരിന്ത്യയിലെ ആൾക്കാരത്ത് പോലും സംസാരിക്കുമ്പോൾ വിശുദ്ധരെന്ന് പറയുന്നത് അല്ലെ. അത് ദൈവത്തിന്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ അടുത്ത് വിശുദ്ധരാകാനായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ. നേരം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് ചോദിക്കാം. നേരം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് അല്ലെ. ഇവരുടെ അവയവങ്ങളെ പാപത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നതിന് പറയാണ് നിങ്ങളൊരു കാര്യം അറിയുന്നില്ലേ. എന്താണ് അറിയേണ്ടത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലുള്ള. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. 2-ാമത്തെ കാര്യത്തിലേക്ക്.
ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുകയാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് എന്നിട്ട് പറയാണ് വായിച്ചു ആകയാൽ ദെയർഫോർ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, നിങ്ങൾ പാപം ചെയ്യരുത് എന്നൊന്നുമല്ല അപ്പോസ്തലന്മാർ പറയുന്നത്. അവിടെ പറയാണ് ദൈവം ചെയ്തൊരു കാര്യം, നിങ്ങളെ വീണ്ടെടുത്തിരിക്കാൻ നിങ്ങൾ താന്താളങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ടാണ് റോമാലേഖനം 12:12 വാക്യത്തിൽ ദെയർഫോർ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് യാഗമേശ. അന്നേരം ഒരുവൻ അശുദ്ധിയിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ ദൈവ കൊടുത്ത നിയമരക്തത്തെ, അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുന്നവനാണ്, അവനതിന്റെ വില കൊടുത്ത അവനെ റിജക്ട് ചെയ്യുന്നു. അന്നേരം ഒരു വ്യക്തി അശുദ്ധിയിൽ, അശുദ്ധി എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പെർട്ടിക്കുലർ പാപമല്ല, ഒരുവൻ ലോകത്തെ അനുസരിച്ച് നടക്കുമ്പോൾ FS 2 രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ കാലഗതിയിൽ ആകാശത്തിലെ അധികാരത്തിന് ലൗകികനായി ഈ ലോകത്തിന് അനുസരിച്ച് ഒരുവനെ കണ്ടുകഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിൽ എക്സ്റ്റേണൽ ചില വ്യത്യാസങ്ങളുണ്ടാവും, എന്നാൽ അകത്തുനിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ നടക്കുന്ന ഒരുവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ പോലും അവൻ തന്നെ വിശുദ്ധീകരിച്ച തനിക്ക് വേണ്ടി വില കൊടുത്ത നിയമരക്തത്തെ, ഉടമ്പടിയുടെ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നവനാണ്, അവൻ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവനാണ്, അവരെപ്പറ്റി പ്രാധാന്യത്തിൽ പറയണം, അവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പ്രാപ്തനാകും എന്ന് വിചാരിച്ചുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ദൈവം ഒരു കാര്യം ചെയ്തു എന്നുള്ളത് അപ്പോസ്തലന്മാർ വിശദീകരിക്കുക. അതുകൊണ്ട് ദെയർഫോർ എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. റോമലേഖനം 6:10 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 6:19 19 വാക്യം അന്നേരം ഇവിടെ പറയാണ് നിങ്ങളുടെ അവയവങ്ങളെ എന്തിനു സമർപ്പിക്കണം, എന്തിനു സമർപ്പിക്കണം, വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി. എന്തുകൊണ്ട്? അതിന് മുകളിൽ പറയാണ് നിങ്ങളെ നിങ്ങൾ ആകയാൽ, അതിന്റെ 17 എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്വന്തം. എന്നാൽ ഇവരെ ഒരു ഉപദേശരൂപം പഠിപ്പിച്ചു, ആ ഉപദേശരൂപം ഇവർക്ക് മനസ്സിലായി, ആ ഉപദേശരൂപം എന്നത് യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തെന്നുള്ളതാണ്. അതാണ് റോമൽ 6 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ പാപ ഹൃദയം മാറ്റപ്പെട്ടു, നമ്മൾക്കൊരു നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ വീണ്ടെടുത്തു, അങ്ങനെ നിങ്ങളെ സ്വതന്ത്രരാക്കി. ദെയർഫോർ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കും. അന്നേരം വിശുദ്ധരാക്കിയ വ്യക്തികളുടെ അടുത്ത് പറയാണ് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കും. അന്നേരം ദൈവത്തിന് ഇത് ഡിമാൻഡ് ചെയ്യാൻ കഴിയും. അന്നേരം ഒരാൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയാൻ കഴിയത്തില്ല എനിക്ക് വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നുവെങ്കിൽ ദൈവം പറയുന്നു ആദ്യമേ ദൈവം ചെയ്ത കാര്യമാണ്. ഇറ്റ് ഈസ് ലോജിക്കൽ ഡിമാൻഡ്. കർത്താവ് പറയാണ് നിങ്ങളെ വിശുദ്ധരാക്കി. അന്നേരം ഇതാണ് ആദ്യം കർത്താവ് ചെയ്തത്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരാം. കർത്താവ് അതുകൊണ്ട് പറയാണ് നിങ്ങളെ വിശുദ്ധ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവക്കണം അനുസരണ മക്കളുള്ള മക്കളായി എല്ലാ നിറപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് പറയാണ് ദിവർത്വവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നിറപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയത്. അന്നേരം ഇതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പിൽ നടക്കുന്നത് ഒരുവൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, അവൻ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, അവൻ ക്രിസ്തുവിലായിത്തീരുന്നു. ഒറ്റ വാക്കിൽ വീണ്ടെടുപ്പിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരുവൻ ആദമിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുന്നു. ഇൻഹെറിറ്റഡ്, ആദമിന്റെ ഇൻഹെറിറ്റഡ് വേ ഓഫ് ലൈഫിൽ നിന്നും ആഡമിക് നേച്ചറിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും അവന്റെ ഹൃദയത്തെ മാറ്റി അവനെ ക്രിസ്തുവിലാക്കുന്നു. അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, വീണ്ടെടുപ്പ് എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലാകുന്നതാണ് വീണ്ടെടുപ്പ്. ഒരുവൻ ക്രിസ്തുവിലാകുന്നതിനെയാണ് ബൈബിൾ വീണ്ടെടുപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:12 വാക്യം
അവൾ പ്രതികരിക്കുകയാണ് എന്താണ് ദൈവം ചെയ്യുന്നത്? നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് വീണ്ടെടുത്ത് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു. എന്നിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കാൻ, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അന്നേരം വീണ്ടെടുപ്പിൽ നടക്കുന്നത് ഒരുവൻ ആദമിൽ നിന്നും ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുന്നു. അവന്റെ ആദമിക് നേച്ചർ റിമൂവ് ചെയ്യപ്പെട്ട് അവൻ ക്രിസ്തുവിലാക്കപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ നീതീകരണം അവൻ ലഭ്യമാകും. അവൻ ക്രിസ്തുവിൽ വിശുദ്ധനായിത്തീരുന്നു. ഇൻ ക്രൈസ്റ്റ് പൊസിഷനിൽ അവൻ വിശുദ്ധനായിത്തീരുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ വിശുദ്ധനായിത്തീരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്, ഏകയാഗത്താൽ അവൻ നമ്മളെ വിശുദ്ധീകരിച്ചു, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇതാണ് വീണ്ടെടുപ്പിൽ നടന്നത്. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഇന്ന് എനിക്ക് പോകാനായിട്ട് സമയമില്ല. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? എപ്പോഴാണ് ഒരുവനിൽ വീണ്ടെടുപ്പ് നടക്കുന്നത്? ഇല്ലെങ്കിൽ ഒരുവൻ എപ്പോഴാണ് ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുന്നത്? ഒരുവൻ എപ്പോഴാണ് പിശാചിന്റെ അധികാരത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് മാറ്റപ്പെടുന്നത്? ഒരുവൻ എപ്പോഴാണ് മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കുന്നത്? എപ്പോഴാണ്? ഇതിനുള്ള എല്ലാ പ്രൊവിഷനും യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തു. എന്നാൽ ഒരുവന്റെ ജീവിതത്തിൽ ഇത് എപ്പോഴാണ് നടക്കുന്നത്? എപ്പോഴാണ്? അവൻ മാനസാന്തരപ്പെട്ട് അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അല്ലേ. യോഹന്നാന്റെ സുവിശേഷം 5:24 വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ഇതെപ്പോഴാണ് ഒരു വ്യക്തിയിൽ നടക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഒരു വീണ്ടെടുപ്പ് എന്നത് ഒരുവനിൽ നടക്കുന്നു, ഒരുവൻ ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുന്നത് എപ്പോഴാണ്? അവൻ വിശ്വസിക്കുമ്പോൾ. അവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നു. എഫേസ്യ ലേഖനം 1:13 വാക്യവും ഇത് വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അവനിൽ നിങ്ങൾക്കും, എഫേസ്യ ലേഖനം 1:13, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശമായ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. അന്നേരം എപ്പോഴാണ് ഒരുവൻ ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്കായിത്തീരുന്നു? എപ്പോഴാണ് ഒരുവൻ ഇൻ ക്രൈസ്റ്റ് ആയിത്തീരുന്നത്? അവൻ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ. ഞാനിതെന്താണ് എടുത്തു പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തെറ്റായ ഉപദേശം പലരും പഠിപ്പിക്കുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പെയാണ്, എന്നാൽ ക്രിസ്തു ഗുരുവിലാകുന്നത് വിശ്വസിക്കുമ്പോഴാണ് എന്നൊരു റോങ് ടീച്ചിങ് ക്രിസ്തീയ കോളത്തിലുണ്ട്. പലരും കേൾക്കുകയും ചെയ്യും, പലർക്കും ഇത് തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ആൾക്കാർ ദൈവവാനം ഒന്നും വളരെ ശ്രദ്ധിച്ചല്ല കേൾക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പെയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ക്രിസ്തുവിലാക്കി വെച്ചു, എന്നിട്ട് ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മളുണ്ടായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് ഒരുവൻ ക്രിസ്തുവിലായത് എന്നൊരു ടീച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഉപദേശമാണ്. ഒരുവൻ ക്രിസ്തുവിലാകുന്നത് അവൻ വിശ്വസിക്കുന്ന മൊമെന്റിലാണ്. ആ വിശ്വസിക്കുന്ന മൊമെന്റിൽ അവൻ ക്രിസ്തുവിലാവുകയും ക്രിസ്തു അവനിലാവുകയും ചെയ്തു. അതാണ് പത്രോസ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഞാൻ ക്രിസ്തു നമ്മളിലാകുന്നതിനെ പറ്റിയുള്ളത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വിശദീകരിക്കാം. അന്നേരം ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുപ്പിലല്ല, ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ബൈ ഫെയ്ത്ത് ആണ്, വിശ്വസിക്കുമ്പോഴാണ്. വിശ്വസിക്കുമ്പോൾ അവൻ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്കും, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കും, ആദമിൽ നിന്ന് ക്രിസ്തുവിലേക്കും, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഇത് മുൻകണ്ടിട്ട് നമ്മളെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ക്രിസ്തുവിലാകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അതാണ് എഫേസ്യ ലേഖനം 1:1 പറഞ്ഞിരിക്കുന്നത്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ക്രിസ്തുവിൽ ആകുവാൻ വേണ്ടി മുൻകണ്ടിട്ട് ദൈവത്തിന്റെ ഫോർനോളജിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ നാം ക്രിസ്തുവിലാകുന്നത്, ഞാൻ ഒന്നുകൂടി പറയാം, നാം ക്രിസ്തുവിലാകുന്നത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. വിശ്വസിക്കുമ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്: ഒരുവൻ ക്രിസ്തുവിലാകുന്നു, ക്രിസ്തു അവനിലാകുന്നു. ഈ ഒരുവൻ ക്രിസ്തുവിലാകുന്നതാണ് വീണ്ടെടുപ്പ്, ക്രിസ്തു അവനിലാകുന്നതാണ് വീണ്ടും ജനനം. പത്രോസ് അത് തുടർന്ന് വിശദീകരിക്കുന്നത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. അന്നേരം ഞാൻ ഈ വാക്കുകൾ, എന്റെ ഈ സബ്ജക്ട് നിർത്തുകയാണ്. പത്രോസ് വിശദീകരിക്കുന്നത് ദൈവം ചെയ്ത കാര്യങ്ങളാണ്. ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ വേണ്ടി ദൈവം ഡിമാൻഡ് ചെയ്യുക, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. നിങ്ങളെ വിളിച്ച വിശുദ്ധനോ ഒത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എന്നിട്ട് കർത്താവ് പറയാണ്, അത് നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയാണ് അത് നടക്കത്തില്ല കർത്താവേ എന്ന് പറയുകയാണെങ്കിൽ കർത്താവ് പറയാണ് കർത്താവ് ചെയ്ത കാര്യങ്ങളെ പത്രോസ് വിശദീകരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ആദമിൽ നിന്നും ക്രിസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു, നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി, പാപഹൃദയം മാറ്റപ്പെട്ടു, നമ്മൾ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കാം എന്ന് പറയുന്നു. അതിന്റെ തുടർച്ചയായി വീണ്ടും ദൈവം ചെയ്ത കാര്യങ്ങളെ പത്രോസ് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ
സഹായിക്കട്ടെ. പിരിയാബന്ധമാണീതു യുഗകാലം വരെയും, പിരിയാബന്ധമാണീതു 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 യുഗകാലം. മഹൽ സ്നേഹം പരലോക പിതാഭൂതൻ മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞോ, മകനെ മരിപ്പതിനായി മകനെ മരി